ഇത് ദീനിയായി റസൂൽ കൽപ്പിച്ചാന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും നല്ല ഒരു രൂപം റസൂൽ കാണിച്ചിട്ടുണ്ട്. റസൂലിന് യാതൊരു രൂപവുമില്ല. നജാഷിന്റെ വിഷയം, നജാഷിന്റെ വിവരം വന്നു. അപ്പൊ നജാഷിക്കാർ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. അപ്പം ആ നജാഷിക്ക് വേണ്ടി സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി റസൂൽ നിസ്കരിച്ചു. അതുപോലെ നമുക്ക് വിവരം വന്നു, ഒരു വ്യക്തി നമ്മുടെ സ്നേഹിതം മരിച്ചു, അയാൾക്ക് ആരും മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല, എന്നാ പിന്നെ നമ്മൾ മയ്യത്ത് നിസ്കരിക്കണം. പിന്നെ വാപ്പയോ അമ്മയോ മരിച്ചാൽ മയ്യത്ത് നിസ്കാരം കൊണ്ട് സാധിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്, മരിച്ചവന് വേണ്ടി പ്രാർത്ഥന. അത് നമുക്ക് എപ്പോഴും ചെയ്യാം. അപ്പൊ നമ്മളിൽ നിന്ന് ഓരോരുത്തരും ബാപ്പാക്ക് വേണ്ടിട്ട് എപ്പോഴും പ്രാർത്ഥിക്കില്ലേ? സുജൂതിലും നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ബാപ്പയും അമ്മയും ഓർമ്മ വരുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുമല്ലേ? റബ്ബി ഗഫ്റലി വലിവാലി ദയ്യ, റബ്ബി റഹംഹുമാ കമ റബ്ബയാനി സഗീറ, റബ്ബി ഗഫ്റലി വലിവാലി ദയ്യ, റബ്ബി റഹംഹുമാ കമ റബ്ബയാനി സഗീറ. വേറെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ? പറഞ്ഞവനെ എനിക്കും എന്റെ ബാപ്പാക്കും ഉമ്മാക്കും നീ പുറത്തു കൊടുക്കും, പുറത്തുക. റബ്ബി റഹംഹുമാ കമ റബ്ബയാനി സഗീറ, എന്നെ അവർ ചെറുപ്പകാലത്ത് സംരക്ഷിച്ചതുപോലെ അവർക്ക് അവരണ്ടാളെയും നീ അനുഗ്രഹിക്ക്. പറച്ചവൻ അവർ രണ്ടാളെയും അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ? പറച്ചവൻ അവർ രണ്ടാളെയും അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഞങ്ങൾക്ക്. ഇതെപ്പോഴും നമ്മളുടെ ചുമതലയാണ്. പാപ്പാക്കും മാക്കും അവർ രണ്ടുപേരും ശിരിക്കുകളല്ലാതെ, ഷിർക്കില്ലാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിർബന്ധമാണ്. മോമിനിങ്ങളായിട്ട് ഷിർക്കില്ലാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഷിർക്കുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പാടില്ല, അത് ഭയങ്കര ശുദ്ധിയായിരിക്കും. പാപ്പയോ ഉമ്മയോ ഷിർക്കോട് കൂടി മരിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തലിനും തേടാൻ പാടില്ല, അവർക്ക് റഹ്മത്തിനും തേടാൻ പാടില്ല. അതാ പറച്ചവൻ റസൂലിനോട് കൽപ്പിച്ചത്. ഇന്ത്യങ്ങളുടെയും പാപ്പാന്റെയും മാനക്കാട്ടൊക്കെ വലിയ സ്ഥാനം ഉണ്ടാകേണ്ട ഉമ്മയും ബാപ്പയും അവൻ റസൂലിന്റെ ബാപ്പയും അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ഉമ്മയെ സംബന്ധിച്ച് സഹീൽ ബുഖാരിയിലും സഹീൽ മുസ്ലിമിലും ഒക്കെ വന്ന ഹദീസാണ്. ഇസ്തഅദന്തു റബ്ബി അൻ അസൂറ ഖബ്റ ഉമ്മി فأذن لي واستأذنته أن أستغفر لها فلم يأذن لي. رسول الله صلى الله عليه وسلم പറയുന്നു, ഞാൻ എന്റെ റബ്ബിനോട് സമ്മതം ചോദിച്ചു, എന്റെ അമ്മാന്റെ ഖബർ ഒന്ന് പോയി കാണാൻ സമ്മതിക്കണം. അവ എനിക്ക് സമ്മതം തന്നു, അമ്മാന്റെ ഖബർ കാണാൻ സമ്മതം തന്നു, ഖബർ അടക്കപ്പെട്ട സ്ഥലം കാണാൻ. واستأذنته أن أستغفر لها فلم يأذن لي. ഞാൻ റബ്ബിനോട് സമ്മതം ചോദിച്ചു, എന്റെ അമ്മക്ക് പൊറുക്കലിനെ തേടാൻ അനുവദിച്ചില്ല. അടച്ചോ ഇതാരാ? അവന്റെ അഷ്റഫുൽ ഖൽഖിന്റെ അമ്മയും. അപ്പൊ നമ്മളമ്മയും ബാപ്പയും ഒക്കെ, അപ്പൊ ഉമ്മയോ ബാപ്പയോ ഷിർക്കോട് കൂടി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പൊറുക്കലിനെ തേടാൻ പാടില്ല. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുശ്രിക്ക് അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ വിളിക്കുന്നവൻ മുശ്രിക്കല്ല എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നീയും മുശ്രിക്കാം, നീയും മുശ്രിക്കാം. എന്താണ് ഇസ്ലാന്തി മനസ്സിലായിട്ടില്ല, എന്താണ് ഇസ്ലാന്തി മനസ്സിലായിട്ടില്ല. മൊയ്തീഷികളെ കാക്കണേ, അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ മുബോസങ്ങളെ കാക്കണേ, ഇവൻ മുസ്ലിമല്ല. മുസ്ലിമല്ല എന്ന് നീ വിശ്വസിച്ചില്ലെങ്കിൽ നീ മുസ്ലിമല്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇത്രയും ഗൗരവമേറിയാണ് ഷിർക്കിന്റെ കാര്യം. ഇത് ബക്താക്കബി ഹദീസിൽ, ഇത് ബുഖാരിയും മുസ്ലിമുള്ള ഹദീസാണ്. 1953 മൂവാറ്റുപാഴ്ചയാണ് ഈ സംസാരം സംസാരിച്ചു, ചോദ്യത്തിന് മറുപടിയായിട്ടും സംസാരിച്ചു. ഉമ്മ കാഫറായിട്ട് മരിച്ചു എന്നുള്ളു. അപ്പൊ അതിന് വലിയ പ്രക്ഷോഭം ഉണ്ടായി അവിടെ മൂവാറ്റുപുഴയിൽ 1953. ഏതാണ്ട് ഇപ്പൊ എത്ര കൊല്ലായി? 40 കൊല്ലം ആയി. വലിയ പ്രക്ഷോഭം ഉണ്ടായി അവിടെ. അപ്പം പ്രക്ഷോഭത്തിന് വേണ്ടി വന്നവരോട് പറഞ്ഞു, ഇതാ ഞങ്ങളെ പള്ളിയിലുള്ള കിതാബ് തന്നെയുണ്ട്. അന്തൃപ്പിള്ള വന്നവരു അവിടുത്തെ ഒരു പള്ളിയുടെ മുത്തവല്ലി, പള്ളിയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്റെ അടുത്ത് വന്നത് മൂവാറ്റുപുഴ ജമാഅത്തുള്ളിയിൽ. അപ്പം ഈ കാര്യം പള്ളിയിലെ അന്തൃപ്പിള്ള എന്നാണ് പേര്, അന്തൃപ്പിള്ള വാങ്ങിയ കിതാബ് തന്നെയുണ്ട്. ഇന്ന കിതാബ് ഇത്ര ഇന്ന പേജ്, അത് എന്തോ സംഗതി വെച്ചാൽ ഞാൻ എന്റെ വായനകളിൽ പള്ളിയിരുന്നുള്ള വായനകൾ അത് പെട്ടിരുന്ന ആ പേജ് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇന്ന പേജ് പോയിട്ട് വായിച്ചു നോക്ക്. ഒളിച്ചു നിൽക്കുന്ന എന്റെ മുസ്ലിമാരോട് ചെന്ന് പറ വായിക്കാൻ, എന്നാ കാണാം. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ബാപ്പയോ ഉമ്മയോ ശിർക്കോട് മരിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിനെ തരാൻ പാടില്ല. അവർക്ക് പുറത്തിനെ തേടിയാൽ അത് ഭയങ്കര കുറ്റമാണ്. എന്താ അള്ളാൻ റസൂലിനോട് എന്നെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഉമ്മത്തിന് പാടില്ല. ഐസസ് കേൾക്കാൻ പാടില്ല, മക്കൾക്ക് പാടില്ല. മക്കളാവട്ടെ, ഭാര്യയാവട്ടെ, ഉമ്മ ആവട്ടെ, ബാപ്പയാവട്ടെ, ഐസസ് കേൾക്കാൻ പാടില്ല. ശിർക്കോട് മരിച്ചാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇസ്ലാം ദീൻ. അപ്പഴാ ഇസ്ലാം ദീൻ വളരുക, ഇസ്ലാമത്തിന്റെ ഐസത്ത് ലോകത്തുണ്ടാവുമല്ലോ അപ്പഴാ. എന്താണ് ഇസ്ലാം ദീൻ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള. അള്ളാഹു അല്ലാത്തവനെ വിളിക്കുന്നവൻ മുസ്ലിമല്ല. വാനൽ മസാജിദ ലില്ലാ ഫല തദ്ഉ മഅ അല്ലാഹി അഹദ.
ഈ മയ്യത്ത് നമസ്കാരത്തിലായാലും പെരുന്നാൾ നമസ്കാരത്തിലായാലും ഓരോ തക്ബീറിനും ഈ കൈ ഉയർത്തി കെട്ടണോ, അതോ ആദ്യം തന്നെ കൈ ഉയർത്തിയതിനു ശേഷം കെട്ടിയതിനു ശേഷം പിന്നെ തക്ബീർ മാത്രം ചെയ്താൽ മതിയോ?
ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ. ശരിക്ക് വ്യക്തമായ മുമ്പ് ഒരു വിഷയത്തിൽ പറഞ്ഞ പോലെ നിരോധനമോ കൽപ്പനയോ ഇതിൽ വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ റസൂൽ നമസ്കാരം തുടങ്ങുമ്പോഴും റുക്കുഅയിലേക്ക് പോകുമ്പോഴും റുക്കുഅയിൽ നിന്ന് ഉയരുമ്പോഴും രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് ഉയരുമ്പോഴും ചിലപ്പോൾ സുജൂദിലേക്ക് പോകുമ്പോഴും കൈ ഉയർത്തിയിരുന്നു എന്ന് സ്ഥാപിതമായിട്ടുണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ തക്ബീറിനും രണ്ടാമത്തെ തക്ബീറിനും ഒന്നിനും കൈ ഉയർത്തുന്നത് സ്ഥാപിതമായിട്ടില്ല. തക്ബീർ ചൊല്ലിയെന്നല്ലാതെ തക്ബീർ ചൊല്ലിയപ്പോൾ കൈ ഉയർത്തി എന്ന് സ്ഥാപിതമായിട്ടില്ല. അപ്പോൾ ഷാഫി ഇമാമിനെ പോലെ ഉള്ള പണ്ഡിതന്മാർ പറഞ്ഞു കൈ ഉയർത്താണ് നല്ലത്. എന്താ റസൂൽ തക്ബീറത്തിൽ അഹ്റാം കൈ ഉയർത്തുന്നുണ്ടല്ലോ, ഇത് പതിയെ പോലുള്ള നൃത്തത്തിനല്ലേ? പിന്നെ ചില റിവായത്തിൽ എല്ലാ ഹഫ്ലും റഫലും ഐ താവുമ്പോഴും പൊന്തുമ്പോഴും എല്ലാം റസൂൽ കൈ ഉയർത്തിയിരുന്നു എന്നൊരു റിവായത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാ വ്യത്യാസം ഉലമാക്കളിടയിൽ? എല്ലാ തക്ബീറിനും കൈ ഉയർത്തണമോ? എനിക്ക് ഒരു സമാധാനം തോന്നി, എല്ലാ തക്ബീറിനും കൈ ഉയർത്തലാണ് നല്ലത്, അതുകൊണ്ട് നമസ്കാരം താറാറൊന്നും വരാൻ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിരുന്നല്ലോ, പിന്നെ ഇതിൽ നിവർത്തിച്ചുകൊണ്ട് തെളിവില്ലല്ലോ, അപ്പോൾ കൈ ഉയർത്തലാണ് നല്ലതെന്നാണ് എനിക്ക് നന്നായിട്ട് തോന്നുന്നത്.
അതുപോലെ തന്നെ ഈ മരിച്ചുപോയ ആൾക്ക് ജീവിച്ചിരിക്കുന്ന ആള് ധർമ്മം ചെയ്താൽ അത് പ്രതിഫലം കിട്ടുമോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ്, ഇദ മാച ഇബ്നു ആദം തൻഖത അമലു ഇല്ല മിൻ സലാസ് സദഖത്ത് ജാരിയ او علم ينتفع به او ولد صالح يدعو له. ആ വഹ്ദി സദഖ ചെയ്തു, ആ സദഖ തുറന്നു പോകുന്ന നിലനിൽക്കുന്ന സദഖയായിരുന്നാൽ ആ സദഖയുടെ സവാബ് മരിച്ചവർക്കെത്തും. അതേപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥാപിതമായതാണ് മരിച്ചവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. മരിച്ചവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്നുള്ളത് സ്ഥാപിതമായതാണ്. ഹജ്ജിനും ഉംറക്കും പണം ചെലവാക്കണം. അപ്പോൾ ഈ പണം ചെലവാക്കുന്നതും മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. ഹജ്ജും ഉംറയും ചമത്തുവാണെന്നുണ്ടെങ്കിൽ അറക്കണം. അപ്പോൾ ഈ അറക്കുന്നതും മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ പല തെളിവുകളിൽ നിന്നും മജ്മുഅ് മനസ്സിലാക്കാൻ കഴിയുന്നത് സദഖ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അതിന് പ്രത്യേക ദിവസം നിശ്ചയിക്കാൻ പാടില്ല. അത് സൗകര്യപ്പെടുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്യാം. അത് പല ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. സദഖയും നടക്കില്ല, ഹജ്ജ് ഉംറ ചെയ്യാം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതും സ്ഥാപിതമായ സുന്നത്താണ്. പിന്നെ മരിച്ചവർക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരം, പ്രത്യേക നിസ്കാരം നമ്മൾ ചേർക്കുവേണ്ടി നിസ്കരിക്കാം. മനുഷ്യർക്ക് വേണ്ടി നോമ്പ് നോൽക്കുന്നത് കൊണ്ട് വിരോധമില്ല, അങ്ങനെ നോമ്പ് നോൽക്കാം എന്ന് സ്ഥാപിതമായിട്ടുണ്ട് ഹദീസിൽ. നിസ്കരിക്കൽ സ്ഥാപിതമായിട്ടില്ല. അതിന് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുക, അത് സ്ഥാപിതമായിട്ടില്ല. അപ്പോൾ ഈ വിഷയങ്ങളിൽ സ്ഥാപിതമായത് നാം ചെയ്യുക, സ്ഥാപിതമല്ലാത്തത് ചെയ്യാതിരിക്കുക, ഇതാ വേണ്ടത്.
മറ്റൊന്നുള്ളത്, ഈ അടുത്തൊരു നമ്മുടെ ഒരു സുഹൃത്തിന് ഉണ്ടായ ഒരു ചോദ്യമാണ്, അത് അദ്ദേഹം ഈ ചോദ്യത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്: കുറഞ്ഞ വരുമാനമുള്ള ഒരാൾ തന്റെ കുടുംബത്തിന്റെ ചെലവിനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും വരുമാനം തികയാനിട്ട് തന്റെ മകന്റെ ഉന്നത പഠനത്തിനായി മറ്റൊരാളോട് സഹായം ചോദിക്കുന്നു. സഹായം കൊടുക്കുന്നയാൾ തന്റെ സക്കാത്തിന്റെ വിഹിതമാണ് ഇതിന് നൽകുന്നത് എങ്കിൽ അയാളുടെ സക്കാത്തിന്റെ കടം വീടുമോ, അതോ ദാനമായിട്ട് മാത്രമേ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഈ പണം സ്വീകരിക്കാൻ പറ്റൂ എന്ന്? സക്കാത്തിന്റെ പണം കൊണ്ട് ഈ മറ്റവന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ചെലവാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം.
ഈ വിദ്യാഭ്യാസം അള്ളാഹുവിന്റെ കെരിവിച്ച് ഉയർത്താനുള്ള വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ കഴിവുള്ളവരോട് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അതിന് പണ ചെലവുണ്ട്, കഴിവുള്ളവർ ചെലവഴിക്കാൻ വേണ്ടി അപേക്ഷിക്കാം.
മെഡിക്കൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമോ ആണ്,
ഇതിനൊന്നും സഹായം ആർജിക്കാൻ പാടില്ല. വെറും ഭൗതികമായ ആവശ്യങ്ങളാണ്, പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ. പണ്ടൊക്കെ മുഅ്മിനീങ്ങൾ വൈദ്യം പഠിച്ചിരുന്നത് മുസ്ലിമീങ്ങളെ സേവിക്കാനാണ്, മുസ്ലിമുകളെ ചൂഷണം ചെയ്യാനല്ല. ഇന്ന് വൈദ്യം പഠിക്കുന്നത് മുസ്ലിമുകളെ ചൂഷണം ചെയ്യാനാണ്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നതും മുസ്ലിമുകളെ ചൂഷണം ചെയ്യാനാണ്. അപ്പോൾ ഇതിനൊന്നും സക്കാത്തിന്റെ പണം ചെലവാക്കാൻ പാടില്ല. പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും പഠിക്കണം, അത് നല്ല നിലയ്ക്ക് പഠിക്കുന്ന വേണം, പക്ഷേ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ അവരുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താനാവണം. വൈദ്യം പഠിക്കുന്നുണ്ടെങ്കിൽ വൈദ്യവും അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താനാവണം. ഇന്നത്തെ വൈദ്യത്തെ സംബന്ധിച്ച് ഒരു ദീർഘമായി സംസാരിക്കാനുണ്ട്. മനുഷ്യർ പല സാഹസത്തിൽപ്പെട്ടിരിക്കുന്നുണ്ട്, മരിക്കാൻ വിചാരില്ല, എങ്ങനെയെങ്കിലും മരണമില്ലാതെ കഴിച്ചൂഷണം, മരിക്കാൻ ഒരുക്കില്ല, എങ്ങനെയെങ്കിലും മരണമില്ലാതെ കഴിച്ചൂഷണം, അതിന് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ചെയ്യാന്നുള്ളതായിരിക്കണം ഇപ്പോഴത്തെ വൈദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈദ്യന്മാരെ സ്വീകരിച്ചിരുന്നു, പക്ഷേ വൈദ്യന്മാരെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലൊക്കെ നമുക്ക് വൈദ്യന്മാരുടെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഒരു മനുഷ്യന് വൈദ്യനാകാം, ചികിത്സിക്കാം, മരുന്നുകൾ ഉപയോഗിക്കാം, ഒക്കെ ചെയ്യാം, പക്ഷെ ഇതൊന്നും മനുഷ്യരെ ചൂഷണം ചെയ്യാനാവരുത്, മനുഷ്യരെ സേവിക്കലാവണം. മനുഷ്യരെ അവരെ ഇടനിലകൾ നീക്കാനുള്ള അള്ളാഹുവിന്റെ സവാബ് കിട്ടാനുള്ള പ്രവൃത്തികളാവണം. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും നാട്ടിൽ നിന്ന് ഡോക്ടർമാരോട് പറയും, നിങ്ങളൊക്കെ മര്യാദക്ക് ഇറക്കുന്നവരാണെന്ന് പറഞ്ഞ്, മര്യാദയിൽ ഇറക്കുക, നിങ്ങളൊക്കെ ഇരപ്പാളികളാണ് ഈ ഡോക്ടർമാർ മുഴുവനും. അപ്പം അവർക്ക് പറയാനൊന്നുമില്ല, എന്താ കാട്ടുക, ഇരക്കൽ തന്നെയാണ് ശരി. അപ്പൊ വൈദ്യം എന്നുള്ളത് മനുഷ്യനെ സേവിക്കാനുള്ള ഒരു വിദ്യയാണ്. അത് പറച്ചവൻ ചിലർക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുന്നതുമാണ്. മിക്കവാറും വിദഗ്ധന്മാരായ വൈദ്യന്മാര് അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്നതായിരിക്കും അവരുടെ ആ വിദ്യ. അത് പടച്ചവൻ തന്നെ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അത് ശരിക്ക് പ്രസിദ്ധിയുള്ള വൈദ്യന്മാരെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പൊക്കെ ഇപ്പം കോളേജുകളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ വൈദ്യന്മാരെ എത്രയോ ഉണ്ടായിരുന്നില്ലേ? അത് വലിയ സമർത്ഥന്മാരാ വൈദ്യന്മാരൊക്കെ നാം കേട്ടിട്ടുണ്ട് മുമ്പ്. തീരെ സ്കൂളിലേക്ക് പ്രവേശിക്കാത്ത വൈദ്യന്മാർ, ഏതായിരുന്നാലും അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താനാണ് ഈ വിദ്യാഭ്യാസം, ഇതിന് പണം ചെലവാക്കേണ്ടതുണ്ട്. എന്നാ പിന്നെ അതിലേക്ക് സക്കാത്തിന്റെ പൈസ നീക്കാം. എന്റെ സക്കാത്തിന്റെ പൈസ അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താനുള്ള പരിപാടി പൂർത്തിയാക്കാനാണ്, സാധുക്കൾ കൊടുക്കാനും മിസ്കീനും മസാക്കീനും ഫഖറാവിനും അതുപോലെ തന്നെ ശബീലില്ല പിന്നെ അടിമോചനം ഇങ്ങനെയുള്ള പല എട്ട് വകുപ്പിൽ ഇതൊക്കെ അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്തുക, ഇസ്ലാമിനെ വളർത്തുക, മുസ്ലിംകൾക്ക് ഇജ്ജത്തുണ്ടാവുക, അടിമത്തും ഭൂമിയിൽ നീങ്ങുക, ഇതൊക്കെയാണ് ഉദ്ദേശം. ഇതൊക്കെയാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ തരക്കേടില്ല. വിദ്യാഭ്യാസം വെറും വയറ് പൂരണത്തിന് വേണ്ടിയിട്ട്, വെറും ഭൗതിക ആവശ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതിന് സക്കാത്ത് ഉപയോഗിക്കാൻ പാടില്ല, വേറെ വല്ലവണ്ണം ഉപയോഗിച്ചു.
അതുപോലെ ഈ ഫിദർ സക്കാത്തിന്റെ ഓഹരിയിൽ നിന്ന് പള്ളി മദ്രസ നിർമ്മാണത്തിലേക്ക് ഒരു ഭാഗം നീക്കി വെക്കാമോ?
ഫിദർ സക്കാത്തിൽ നിന്ന് പാവങ്ങളുടെ വയറ് നിറക്കാനല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. ഫിദർ സക്കാത്ത് ഭക്ഷണമല്ലാതെ വേറെ ഒന്നും പാടില്ല. പൈസയോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഇതൊന്നും ഫിദർ സക്കാത്തിന് പാടില്ല. അതാര് പറഞ്ഞാലും അതിന് യാതൊരു തെളിവില്ല. ഫിദർ സക്കാത്ത് കൊടുക്കാൻ പാടില്ല, അതിന്റെ പുറത്തുനിന്ന് കൊടുക്കണം. അയാളുടെ പട്ടിണി തീർക്കാൻ വേണ്ടിയിട്ട് അതിന് കൊടുക്കുമ്പോൾ അയാളുടെ അയാളുടെ കൂലിയല്ല, അയാളുടെ കൂലി വേറെ കൊടുക്കണം. അത് സക്കാത്താണ്, ഫിദർ സക്കാത്തല്ല. അത് സക്കാത്തുൽ മാലാണ്, ഫിദർ സക്കാത്തല്ല. ഫിദർ സക്കാത്തിന്റെ പ്രത്യേകത ഉണ്ട്, അതിന് പ്രത്യേകം ടൈമുണ്ട്. ഫിദർ സക്കാത്ത് ശവ്വാലിന്റെ ഹിലാൽ കാണുന്നതിന് മുമ്പാകാൻ പാടില്ല. നമസ്കാരം കഴിഞ്ഞ ശേഷം പാടില്ല. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് മുമ്പായിട്ട് തന്നെ ഫിദർ സക്കാത്ത് എല്ലായിടത്തും എത്തിക്കോണം. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ പിന്നെ ഫിത്റില്ല. ശവ്വാൽ മാസം കാണുന്നതിന് മുമ്പായിട്ട് ഫിത്റില്ല. ചിലരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തെളിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് ശവ്വാൽ മാസത്തിന്റെ മാസം പറഞ്ഞാൽ, കുട്ടിച്ചന്ദ്രം കണ്ടാൽ നമസ്കാരത്തിന് മുമ്പായിട്ട് അപ്പൊ കൊടുത്തു തീർത്തോളണം. നമസ്കാരമായിട്ടും കൊടുത്തിട്ടില്ല എന്നാ ഫിത്ർ സക്കാത്ത് സമയം പോയി, ഫിത്റില്ല. പിന്നെ എന്താണ് സഹായം, ഒരു സഹായം അല്ലാതെ വെറും ധനസഹായം അല്ലാതെ അത് ഫിത്ർ സക്കാത്ത് ആവില്ല. അത് ഭക്ഷണം തന്നെ ആവണം, ഭക്ഷണമായ സാധനമാണ്, അരി, ഗോതമ്പ്, കാരക്ക, മുന്തിരിങ്ങ, പാൽക്കക്ഷി ഇതൊക്കെ ആവാം. ഇവിടെ അക്കിത്ത് എന്ന് പറഞ്ഞ അറബികൾക്ക് അക്കിത്ത്, ജുബിന് ഇതൊക്കെ ആവാം, പക്ഷെ ഭക്ഷണമാവണം.
മറ്റൊരു ചോദ്യം, ഇവിടെ നമ്മുടെ ക്ലാസ്സിന് സ്ഥിരമായിട്ട് വരുന്ന കേരളീയനല്ലാത്ത ഒരു വ്യക്തി പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിയാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആൾ അയാളുടെ മാതാപിതാക്കൾ, ഭാര്യ ഇവരോട് എങ്ങനെ പരിഗണന നൽകണം? അവർക്ക് ഇസ്ലാമിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് അവർ വരുന്നില്ല. ഇയാൾക്കാണെങ്കിൽ ഒന്ന് രണ്ട് കുട്ടികളുണ്ട് നാട്ടില്. അപ്പോ ഈ കാര്യത്തിൽ അയാൾ എങ്ങനെ പ്രതികരിക്കണം?
ഒരു വ്യക്തി മുസ്ലിമായാൽ അയാളുടെ പാപ്പയും അപ്പയും ഉമ്മയും ഭാര്യയും മക്കളും മുസ്ലിമായിട്ടില്ല. ബാപ്പയെയും ഉമ്മയെയും ശരിക്കും സംരക്ഷിക്കുന്നേ വേണം. മക്കൾ പ്രാപൂർത്തിയെത്തവരാകണമെങ്കിൽ അവരെയും സംരക്ഷിക്കണം, നിർബന്ധമായിട്ട് ബാപ്പയെയും ഉമ്മയെയും സംരക്ഷിക്കണം. മക്കൾ പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ അവരെയും ശരിക്കും സംരക്ഷിക്കണം. ഭാര്യ മുസ്ലിമാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഭാര്യയുമായിട്ട് പിരിയണം, ഭാര്യ തലാത്തല്ലണം.
മക്കളെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ഭാര്യയാണ്, അയാൾ വിദേശത്തുമാണ്. അപ്പൊ മക്കള് വളരുന്നത് ഹിന്ദു ആയിട്ടാണ്.
അയാൾ കഴിവനുസരിച്ച്, കഴിവിന്റെ അപ്പുറം പടച്ചവൻ ആരെയും നിർബന്ധിക്കുന്നില്ല, കഴിവനുസരിച്ച് മക്കളെ സംരക്ഷിക്കാനുള്ള പരിപാടികൾ ഇടണം, അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, അതിന് പടച്ചോട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഭാര്യയാണ് സംരക്ഷിക്കുന്നത്, ഭാര്യക്ക് ഈ സംരക്ഷിക്കുന്നതിന് പ്രതിഫലമായിട്ട് ഭാര്യക്ക് കൊടുക്കാം. പിന്നെ എപ്പോഴും സൗകര്യം സന്ദർഭം കിട്ടുമ്പോഴെല്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മളുടെ എല്ലാവരുടെയും ചുമതലയാണ്. ജീവിതം മുഴുവനും ഇസ്ലാമിലേക്കുള്ള ക്ഷണമാണ് നമ്മളുടെ ജീവിതം എന്നാണ് പറത്തുവാൻ പ്രഖ്യാപിക്കുന്നത്. നാം മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഇസ്ലാമിലേക്ക് വിളിക്കലല്ലാതെ വേറെ ജോലിയില്ല എന്നാ പറസ്യം പറയുന്നത്. അതെ, എന്നിരുന്നാലും ശ്രമിക്കണം. അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല ബാപ്പയും ഉമ്മയും ഒന്നും. അവരോട് നാം പെരുമാറുന്നത് ഉടൻ നല്ല നിരക്കാവണം, പക്ഷെ അവരെ സ്നേഹിക്കാൻ പാടില്ല, അവരുടെ സ്നേഹം കൽബിൽ പ്രവേശിക്കാൻ പാടില്ല. പക്ഷെ അവരെ സംരക്ഷിക്കണം, ബാപ്പയും ഉമ്മയെ, മക്കളെ പരിപാലിക്കണം. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരിപാലിക്കേണ്ട ചുമതലയില്ല. കഴിവില്ലെങ്കിൽ അതനുസരിച്ച് ചെയ്യുക, മനുഷ്യന്റെ കഴിവനുസരിച്ച് പറച്ചു നിർബന്ധിക്കുള്ളൂ. കഴിവില്ലെങ്കിൽ ഓർച്ചില്ല, കഴിവുള്ളതൊക്കെ ചെയ്യാം. എപ്പോഴും നമ്മളുടെ ചിന്ത അവരെ ഇസ്ലാമിലേക്ക് വിളിക്കുക. അതിനൊന്നാമതായിട്ട് നാം പഠിക്കണം. പടസ്വൻ പറഞ്ഞതെന്താ, കുൽ ഹാദിഹി സബീലി أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. ها ده ورن പിതാവിനും മാതാവിനും ബാപ്പാക്കും ഉമ്മക്കും ഇയാളുടെ സഹായത്തിന് ആവശ്യമുണ്ടെങ്കിൽ അവർ എത്ര ശത്രുക്കളായിരുന്നാലും ശരി അവർക്ക് എത്തിച്ചു കൊടുക്കണം.
നിങ്ങളുടെ പണത്തിന് ആവശ്യമില്ല എന്ന് എഴുതിയാലോ?
ആവശ്യമില്ല എന്ന് പിന്നെ അയക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കത്ത് എഴുതിക്കൊണ്ടിരിക്കണം. പിന്നെ അവരുടെ ജീവിതത്തെയും ഇസ്ലാം ദീനെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക. അത് നാം ഇസ്ലാം ദീനെല്ലാം പഠിക്കേണ്ടതുണ്ട്. ഈ നിലക്ക് പല പല വ്യക്തികളുണ്ടാവും. നിങ്ങളെ പോലെ തന്നെ ഒരിക്കൽ എന്റെ അടുത്ത് മദീനത്തുണ്ടായിരുന്ന ഒരു പുതു മുസ്ലിം ഹിന്ദു ആയിരുന്നു ആദ്യം. അയാളുടെ ഉമ്മ തിരുവങ്ങാടിക്കാരത്തിയാണ്, ബാപ്പ വണ്ടൂർക്കാരനാണ്. അങ്ങനെ മുസ്ലിമായി എന്റെ അടുത്ത് തന്നെ, എന്റെ വീട്ടിൽ തന്നെ, എന്റെ കൂടെ തന്നെ താമസിച്ചു. എന്റെ കൂടെ ഹജ്ജ് ചെയ്തുകൊണ്ട് തന്നെ മറുവന്റെ അടുത്ത് വെച്ച് വീണ് മരിച്ചു. മരണം അയാൾക്ക് വന്നത് ഹജ്ജിന് ഹറാം കെട്ടി 3 ഷൗത്ത് കഴിഞ്ഞ് ഷായില് 3-ാമത്തെ ഷൗത്തിൽ മറുവന്റെ മുമ്പ് വെച്ചാണ് അയാൾ മരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മുശരിക്കത്താണ്, സഹോദരങ്ങളൊക്കെ ഹിന്ദുക്കളാണ്, ഒരു മകളുണ്ട്, മകളും പിന്നെ അമ്മാവന്മാര് ഇവരൊക്കെ ഹിന്ദുക്കൾ തന്നെ. ഇവർക്കൊക്കെ കത്തെഴുതി. അത് ഞാൻ തന്നെ വാചകങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കത്തുകൾ എഴുതി. അവരാരും മുസ്ലിമായില്ല. അയാളുടെ ചുമതല ആവുന്നു കൊടുത്തിരു മകൾക്കും ഭാര്യക്കും അമ്മമാർക്കും സഹോദരന്മാർക്കും ഒക്കെ കത്തെഴുതി. അതുപോലെ നിങ്ങൾ കത്ത് എഴുതിക്കൊണ്ടിരിക്കുക. കത്തിൽ വളരെ നിങ്ങളുടെ നിഷ്കളങ്കതയും നിങ്ങൾ അവരോടുള്ള സ്നേഹവും ഒക്കെ അവര് അവര് കാണണം. പക്ഷെ നിങ്ങൾ അവർ കാഫിരിങ്ങളെ സ്നേഹിക്കാൻ പാടില്ല. പാപ്പയാവട്ടെ ഉമ്മാവട്ടെ, ഒരു മുശ്രിക്കിന് എന്റെ സ്നേഹം കൽവി ഉണ്ടാൻ പാടില്ല. പക്ഷെ അവരോട് നല്ല നിലയ്ക്ക് പെരുമാറണം. അവര് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും അവരങ്ങോട്ട് യുദ്ധം ചെയ്യണം. അല്ല, ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നില്ല, വെറുപ്പുകളൊക്കെ കാണിക്കും. അത് വെറുപ്പ്, അത് സ്വാഭാവികമാണ്. ഞാൻ വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കാത്തവന് എന്നോട് വെറുപ്പുണ്ടാകുന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അവര് ആക്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാപ്പയും ഉമ്മയും എപ്പോഴും തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കണം. കഴിയുന്ന സഹായങ്ങൾ അവർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. അവർ വേണ്ടാന്ന് പറഞ്ഞാലും എത്തിക്കലാണ് നല്ലത്. അതാ പ്രശ്നം പറഞ്ഞത്, വൈൻജാജാക്ക അല അൻതുശിരികബി മാലൈസലകബി ഇൽം ഫലാ തുഅഹുമ വസാഹിബ്ഹുമാ ഫിദ്ദുനിയ മഅറൂഫ എന്ന പ്രശ്നം പറഞ്ഞു. പാപ്പയോടും ഉമ്മയോടും ദുനിയാവിൽ വളരെ നന്നായിട്ട് പെരുമാറണം, വളരെ മര്യാദയിൽ പെരുമാറണം. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ മറുപടിക്ക് ചീത്ത പറയാൻ പാടില്ല. ഇങ്ങോട്ട് ഒച്ചപ്പെട്ടാൽ അങ്ങോട്ട് ഒച്ചപ്പെടാൻ ശബ്ദം ഉയർത്താൻ പാടില്ല. പാപ്പാണ്ട് ഉമ്മാടൊന്നും ശബ്ദം ഉയർത്താൻ പാടില്ല. ഇമ്മ എബുലുഗ അൻദ കൽകിബറ അഹദുഹുമ ഔ കിലാഹുമ ഫലാ തഖുൽ ലഹുമ ഉഫ്ൻ വലാ തൻഹർഹുമ. ഒച്ച പാപ്പയോടും ഉമ്മയോടും ഒച്ചട്ട് സംസാരിക്കാൻ പാടില്ല. അവരോട് തകർത്ത് സംസാരിക്കാൻ പാടില്ല. നല്ല മഹിമയോടുകൂടിയും താഴ്മയോടുകൂടിയും അവരെ ഉപദേശിക്കാം. അവരോട് അവരെ സ്നേഹിക്കാൻ പാടില്ല.
ഒരു ബന്ധം മാറിപ്പോകും, മരിച്ചപ്പോ അവർ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് തനിയെ ഒന്ന് മാറിപ്പോകാമെന്നുള്ളതാണ്.
അത് ശരിക്കും ഈ നാട്ടിൽ പോയിട്ട് സൗകര്യം പോലെ അനുയോജ്യമായ നിലയ്ക്ക് അത് ചെയ്യുക. ഏതായാലും ബാപ്പയും ഉമ്മയായിട്ടുള്ള ബന്ധം തീർക്കരുത്. അവരോടുള്ള സ്നേഹവും സ്നേഹം അവർക്ക് വ്യക്തമാകണം. പക്ഷെ നമ്മളുടെ കൽബിൽ സ്നേഹം ഉണ്ടാകാൻ പാടില്ല. ഇവൻ ഗുണകാംക്ഷിയാണ്, നമ്മളുടെ ഗുണകാംക്ഷിയാണ്, നമ്മളുടെ നന്മ ഇവന്റെ ആഗ്രഹം എന്നൊക്കെ അവർക്ക് വ്യക്തമാകണം. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഭരണം അവരുടെ കയ്യിലാണ്, അവരുടെ നാടാണ്. അവിടെ നിവർത്തില്ല നയത്തോടുകൂടി ജീവിക്കല്ലാതെ. മലയാളം എങ്ങനെ പിടിച്ചു? ബോംബെയിലാണുള്ളത് അല്ലേ? പിന്നെ പടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എത്രയോ ഇങ്ങനത്തെ വാപ്പമാരും ഉമ്മമാരും പിന്നെ മുസ്ലിം ആയിട്ടുണ്ട്. എന്താവട്ടെ, ബി ജെ പി ആവട്ടെ, ശിവസേന ആവട്ടെ, എന്തായിരുന്നാലും ശരി, അവരൊക്കെ മാറ്റം വരും. ഇപ്പൊ ഞാൻ കേൾക്കുന്ന ഭൂകമ്പം ഉണ്ടായതിനു ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ത് ലോകത്തൊട്ടാകെ എന്തൊക്കെ കൊട്ടാകെ ഇന്ത്യയില് ഭൂകമ്പം ഉണ്ടായ മഹാരാഷ്ട്രയിലെ ഭൂകമ്പം ഉണ്ടായതിനു ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. അങ്ങനെ പല പരസ്പരം പലതും ചെയ്യും, പല ശിക്ഷകളും അവർക്ക് ഇറക്കും. ഇനി ഭാവി അടുത്ത ഭാവിൽ എന്തൊക്കെയുണ്ടാവും. ഏതായാലും നമ്മൾ പ്രത്യേകിച്ചും ബാപ്പയമ്മയും അവരെ മുസ്ലിമാക്കുക എന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ ചുമതല. അപ്പൊ അതിന് നമ്മളെ കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്യാം. പക്ഷെ അവരെ വിട്ടേക്കാൻ പാടില്ല. വേറെ താമസിക്കാം, താമസം വേറെ ആക്കാം, എന്നിരുന്നാലും അവരോടുള്ള ബന്ധം മുറിക്കരുത്.
ഈ നരച്ച മുടിയും താടിയുമൊക്കെ അത് കറുപ്പിക്കുന്നതിനെ പറ്റി എന്റെ വിധി എന്താ? കറുപ്പിച്ചാൽ ഉളവ് ശരിയാവുമോ എന്ന് പലരും ചോദിച്ചേക്കാണ്.
നിരച്ച താടിയും മുടിയും നിരയോടുകൂടി നിർത്താൻ പാടില്ല. ഇതാണ് ഇസ്ലാം ദീൻ. നിര മാറ്റാതെ ജീവിക്കുക എന്നുള്ളത് യഹൂദിയത്താണ്, ഇസ്ലാം ദീനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൈറു ശൈബ വലാ തശബ്ബഹു ബിൽ യഹൂദ് എന്ന് റസൂൽ പറഞ്ഞു. നിര മാറ്റണം, യഹൂദികളെ പോലെ ആകരുത്. ഇഖ്തദിബു ഫഇന്ന യഹൂദ വന്നസാറ ലാ ഇഖ്തദിബൂൻ. നിറം മാറ്റുക, യഹൂദികളും നസാണികളും നിറം മാറ്റൂല. താടിക്കും മുടിക്കും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അധികം തര ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഉള്ള മുടികൾ ഏതാണ്ട് 10-20 മുടിയെ നിറച്ചിട്ടുണ്ടായിരുന്നു ചില രിവായത്തുകൾ. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറം മാറ്റിയിരുന്നു മുടിക്കും താടിക്കും. സഹാബികളിൽ നിന്ന് അയൽ കറുപ്പ് കൊണ്ട് തന്നെ നിറം മാറ്റിയിരുന്ന എത്രയോ സഹാബികളുണ്ട്. അതിൽ ഹസനും ഹുസൈനും അബ്ദുല്ലാഹി ഇബ്നു അംർ ഇവരൊക്കെ പെടും കറുപ്പ് കൊണ്ട് തന്നെ മാറ്റിയിരുന്നത്. കറുപ്പ് നിന്നുകൊണ്ട് മാറ്റുന്നതുകൊണ്ട് താറാറൊന്നുമില്ല, ഹദീസില്ല. ഹദീസില്ല, സഹയാ ഹദീസില്ല. ഒരു ഹദീസുണ്ട്, അബൂബക്കർ സിദ്ദീഖിന്റെ ബാപ്പ അബൂ ഖുഹാഫനെ കൊണ്ടുവന്നപ്പോഴേ മുബര താടിയും മുടിയും വള്ള നൂലുപോലെ വെളുത്ത് പച്ച വെളുത്തിരിക്കുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, ഈ വെള്ള മാറ്റണം, ഈ നിറ മാറ്റിയിട്ട്, പക്ഷെ കറുപ്പ് വേണ്ട. എന്താ കറുപ്പ്? ഈ വയസ്സിന് പറ്റൂല, ആ വയസ്സിന് കറുപ്പാക്കിയിരുന്നാൽ അയാളെ അയാൾ നോക്കാൻ കഴിയില്ല. എന്താ മുഖമൊക്കെ ചുളിഞ്ഞ് നടക്കാൻ തന്നെ ഏറ്റിയ കൊണ്ടുവന്നിരിക്കുന്നത്, ചുമന്നു കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സമയത്ത് ആ മുടി കറുപ്പാക്കിയാൽ അത് കോഷമാണ്. അപ്പൊ കറുപ്പ് പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. ഗൈറു ഹാദ ശൈബ് വജന്നിബുഹു സവാദ്, ജന്നിബുഹു ഈ വ്യക്തിയെ സംബന്ധിച്ചാണ്, ആ വ്യക്തിയെ സംബന്ധിച്ചോളം. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ, ഹസൻ ഹുസൈൻ സയ്യിദ ഷബാബിൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുത്ത രണ്ട് വ്യക്തികളാണ്, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് ഹസൻ ഹുസൈൻ. ഇവർ രണ്ടാളും കറുപ്പ് ഉപയോഗിച്ചിരുന്നു. സ്വർഗത്തിലെ രണ്ട് യുവാക്കളുടെ രണ്ട് നേതാക്കൾ കറുപ്പ് ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ട് തരക്കടില്ല. പക്ഷേ കറുപ്പ് ഉപയോഗിക്കുന്നത് കള്ളത്തരത്തിനാവരുത്, കളവ് പറയാനാവരുത്. കളവ് ഇസ്ലാമത്തിൽ സംഭവിക്കൂല, വഞ്ചനയും സംഭവിക്കൂല, അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമില്ല. നിങ്ങൾ നടക്കൂല, ഏതായാലും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മൈലാഞ്ചിയും കഥം എന്നിവിടെ അറബികൾ പറയുന്ന സാധനം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഉപയോഗിച്ചിരുന്ന സാധനം. അൽ മഖ്സൂദ് കഥം എന്നിവിടെ പീരിയഡിൽ പറയുന്ന സാധനം വാങ്ങ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ താടിക്കും മുടിക്കിട്ടിരുന്നത് ഹിന്നാവും കസമുമാണ്. ഹിന്ന എന്ന് പറഞ്ഞ മൈലാഞ്ചി. ഇവിടെ ചിലപ്പോ അവർ പറയും അൽഹന്നൽ അസൂദ് എന്ന് പറയും, അല്ലെങ്കിൽ അൽഹന്നൽ ഇറാഖി എന്ന് പറയും. ഇവിടെ കസമെന്ന് പറയും, മൂന്ന് പേര് പറയും അതിന് കസമെന്ന് പറയും. കസമെന്ന് ഉദ്ദേശം തന്നെ കറുപ്പിക്കാൻ ഉദ്ദേശം അല്ല, അത് മൈലാഞ്ചി പൊടി പോലെ തന്നെ ഉള്ള പൊടിയാണ്, വെള്ളമല്ല. അല്ലല്ല, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നല്ലേ. ഒന്നുകിൽ ഹിന്നൽ ഇറാഖി എന്ന് പറയാം, അതല്ലെങ്കിൽ കഥം തന്നെ പറഞ്ഞാ മതി. ഇല്ല, ആവുന്നില്ല. ഇത് മുടി കുടിച്ചാണല്ലോ. അതെ, അപ്പൊ വേറെന്തെയും റസൂല് മഞ്ഞ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. കറുപ്പ് ഉപയോഗിക്കാം, യാതൊരു അക്കടവും ഇല്ല. മുടി കുടിക്കുന്ന മൈലാഞ്ചി പോലെ മുടി കുടിക്കുന്ന സാധനം എന്നുണ്ടെങ്കിൽ ആ സാധനം ഒന്നും എനിക്കറിഞ്ഞൂടാ. ഞാനിപ്പോ സാധാരണ ഉപയോഗിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് തന്നെയാണ്. അതേ
കറുപ്പെന്ന് മാത്രം
അത് അത് മുടി അതുകൊണ്ട് കറക്കും, അതുകൊണ്ട് മുടി കൂടുതൽ കട്ടി കൂടുമോ? എന്നാ നടക്കണമെന്നില്ല. മൈലാഞ്ചി പോലെ തന്നെ യാതൊരു നടക്കട്ടില്ല. പിന്നെ ഓവും സഹായവും കുടിയൊക്കെ സഹായവും മൈലാഞ്ചി പോലെ ആണെങ്കിൽ അത് നടക്കട്ടില്ല. കറുപ്പ് വിരോധിക്കുക എന്നുള്ളതിന് തെളിവില്ല. താടി തൊടാൻ പാടില്ല. നിങ്ങളെ താടി കള്ളത്താടി. ചിലപ്പോൾ താടി വെച്ചുന്നവനായിരിക്കും താടി വരുക്കുന്നതിനേക്കാളും വലിയ കള്ളൻ. രാഷ്ട്രീയം വളർത്തണ്ട, വ്യക്തികളെ പറയണ്ട. ഇത് ഇസ്ലാന്തിയും പറഞ്ഞാൽ മതി, ഇസ്ലാന്തിയും പറഞ്ഞാൽ മതി. അത് എവിടെയും പറഞ്ഞോളി. താടി തൊടാൻ പാടില്ല. ആ ഞങ്ങൾ പരിപാടിയിട്ട, അത് പുതിയ ദീനാണ്. അങ്ങനെ പരിപാടിയിട്ടുള്ള അത് പുതിയ ദീനാണ്. ഇസ്ലാന്തി എന്ന് പറഞ്ഞാൽ താടി തൊടാൻ പാടില്ല, അതാണ് ഇസ്ലാന്തി. എന്താ പറച്ചു അനക്ക് മാത്രം ഒന്ന് പെണ്ണിന് കൊടുത്തില്ല. എന്താ അത്? ഇത് പറച്ചവന്റെ ഒരു വേണ്ടാത്തരല്ലത്. പെണ്ണിന് താടി കൊടുത്തില്ല, പുരുഷന് മാത്രം കൊടുത്തു. എന്താ ഇതിന്റെ പരിപാടി? അപ്പൊ ഞാൻ പുരുഷനാണ് സംഭവിക്കാൻ ഒരു കല്യാണം പറയല്ലേ. പടച്ചോടുള്ള യുദ്ധമാണ് താടി പഠിക്കാൻ. ഇത് പടച്ചോടുള്ള യുദ്ധമാണ് താടി പഠിക്കുക എന്നുള്ളത്. ഇബ്നു ഖത്താബ് അല്ല, ഇബ്നു ഖത്താബിന്റെ മകൻ. അതെ, അബ്ദുള്ളാഹി ഇബ്നു ഉമർ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ പിടിച്ചിട്ട് താടി എല്ലിന്റെ താഴെ വെച്ച് പിടിച്ചിട്ട് ബാക്കി പിടിച്ചതിന്റെ അപ്പുറത്തുള്ള വെട്ടിയിരുന്നു. അബ്ദു ചെയ്യാൻ പാടില്ല. അബൂബാക്കർ ചെയ്യുന്നത് തെളിവാ. നമ്മള് അബൂബക്കർ ചെയ്യുന്ന നമ്മൾ സ്വീകരിക്കൂല. റസൂൽ ചെയ്യുന്ന തെളിവൂക്ഷണം. അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് പഴുവ് വരാം, ഉമർ ഖത്താബിന്റെ അടുത്ത് പഴുവ് വരാം. അതാണ് ലോകം മുഴുവൻ പണ്ഡിതന്മാരെ സംബന്ധിച്ച കാര്യതാണ്. അപ്പൊ നമ്മളിപ്പം ചമച്ചു അഫുബലാണെന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഉസ്മാൻ അഫ്ഫാനൊക്കെ എതിരാണ്. അവരടുത്തൊക്കെ പെഴിവ് വരാം എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ അവരടുത്ത് പെഴിവ് വരില്ല എന്ന് വിശ്വസിച്ചാൽ മുസ്ലിം അല്ല നിങ്ങള്. ഇത് മനുഷ്യന്റെ അടുത്ത് പെഴിവ് വരില്ല എന്നൊരു ഒരു വ്യക്തിക്ക് പെഴിവ് വരില്ല എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ മുശ്രിക്കാണ്. അല്ല അതിനർത്ഥം ആ അഫു എന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ല. ഞാൻ പറഞ്ഞു തൊടാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, അതാ എന്റെ അർത്ഥം. പിന്നെ വേറെ അക്രിമുല്ലിഹ, വഫിറുല്ലിഹ, അർഹുല്ലിഹ, ഔഫുല്ലിഹ, വഅഫുല്ലിഹ. ഇതൊക്കെ ഈ പദങ്ങൾ റസൂൽ പറഞ്ഞ പദങ്ങൾ. താടിയുടെ വിഷയത്തിൽ താടി ഒന്നും തൊടാൻ പാടില്ല. അതെ, അതെ. പടച്ചോന്റെ പരീക്ഷണം ഈ ജീവിതം മുഴുവൻ പരീക്ഷണമല്ലേ? നിന്നെ പുരുഷനാക്കിയതിന്റെ പരീക്ഷണമല്ലേ? ചിലപ്പോൾ ചില ആണുങ്ങൾക്കൊന്നും പെണ്ണാണെങ്കിൽ എത്ര സുഖമായിരുന്നു. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഓൺ കൊണ്ടു തരും. ഇത് എത്ര അടങ്ങാറാവണം ആണായതുകൊണ്ട്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ ആണാവണമെന്ന് വിചാരിച്ച് പറ്റുമോ? അതൊക്കെ പരീക്ഷണം, ജീവിതമൊട്ടാകെ പരീക്ഷണം. മൂന്ന് ഭാഗമല്ല, മുടി ഒട്ടാകെ. ആ നമ്മളെയും ഹജ്ജും കഴിഞ്ഞാൽ മുടിയിൽ നിന്ന് ഒട്ടാകെ വെട്ടുക, അതല്ലെങ്കിൽ മുടിയിൽ നിന്ന് ഒട്ടാകെ മുടി ഒട്ടാകെ വടിക്കുക. ഇതാണ് സുന്നത്ത്. താടി തൊടാൻ പാടില്ല. പ്ലെയിൻ ചെയ്യുക. പടച്ചോനോടുള്ള യുദ്ധമാണ്. ഹറാമ് മാത്രം പോരാ, പടച്ചോടുള്ള യുദ്ധമാണ്. എന്തിനാടാ എനിക്ക് ദാടി വളർത്തിയതിന് എന്ന് പടച്ചോട് ചോദിക്കവൻ, ഇതെന്തിനാന്ന്, എന്തിനോട് ഇത് വളർത്താൻ കൽപ്പിച്ചു? ഞാൻ പടച്ചോടുള്ള യുദ്ധമാണ്, താടി വലിക്കുന്ന പടച്ചോനോട് യുദ്ധം ചെയ്യണം. പടച്ചോൻ എന്തിനു വേണ്ടി പുരുഷനെ സൃഷ്ടിച്ചോ അതിനെതിരായിട്ട് പടച്ചോനോട് യുദ്ധം ചെയ്യണം താടി വലിക്കുന്നവൻ. അപ്പം പടച്ചോട് യുദ്ധം ചെയ്താൽ ആരും ജയിക്കൂല. റസൂലിന്റെ കൽപ്പന ചെയ്ത് തറക്കലായിരുന്നു. റസൂലിന്റെ കൽപ്പന ഈ വിഷയത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷെ കൽപ്പന വന്നു. ഉമാ ഖാൻ ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. ما فيش خيار يشتندس جديك يشتندس جديك هذا إسلام دين لليا قلبنا دو أنال سمعنا وعطعنا هذا اللي قل يعني بولن برا أردن تعالي بديكنا برسون ودي يدن جيا برسون ودي يدن جيا يدن جيا يكولا نعمل بطا عالي ورسون ودي برد عالي نحسون دائر لليا فرنغل قتل عالي نسليا. ഞാൻ ആറ് പെണ്ണുകെട്ടി താടിമേൽക്ക് തൊട്ടിട്ടില്ല ഞാൻ ആറ് പെണ്ണുകെട്ടി 35 മക്കൾ എനിക്ക് ജനിച്ചു, മക്കൾക്ക് കുറവില്ല. ഇപ്പോൾ എനിക്കിപ്പം 29 പേരെ കുട്ടികളുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ 31 അല്ലെങ്കിൽ അതിലധികമാവും. ഒന്നും ദുനിയാവിന് യാതൊരു കുറവില്ല, താടി വളർച്ചയുണ്ട്. പെണ്ണുകൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പെണ്ണ് സ്വീകരിക്കാനുള്ള പെണ്ണുകൾ ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പം ഒരുക്കില്ലാന്ന് കേട്ടു. ഈ പെണ്ണുങ്ങൾ കിട്ടൂല താടി വളർത്തിയാൽ ഇന്നൊരു ഇതൊരു വിഷാദുണ്ടാവും, അല്ലെങ്കിൽ ആളുകൾ പരിഹസിക്കും. ഏതായിരുന്നാലും ഇതിലൊരു ഒരു സദുദ്ദേശമില്ല, ഒരു നന്മ ഉദ്ദേശമുണ്ട്. മുഅ്മിൻ ഒരു സത്യവിശ്വാസി, അവന്റെ എല്ലാ പരിപാടികളും നന്മ ഉദ്ദേശമുണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, ഒരു മുഅ്മിൻ മുഅ്മിനാകുന്നത് അവന്റെ ഓരോ പ്രവൃത്തിയും മാതൃകായോഗ്യമായ പ്രവൃത്തിയാണ്. അപ്പോഴും മുഅ്മിനാവുള്ളൂ. ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നതിൽ മാതൃകായോഗ്യനാവണം. എനിക്ക് ഇഷ്ടമനുസരിച്ച് വെക്കാനല്ല, ഞാൻ ഈ പ്രവർത്തിക്കുന്നതിൽ എന്നെ ലോകം മുഴുവൻ അനുകരിക്കാൻ ഉതകുന്ന രൂപമാകണം. താടി വളർത്തുന്നതാണ് നല്ലതെന്നുള്ളത് ഏത് ബുദ്ധിക്കും മനസ്സിലാക്കുന്ന സാധനം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. രണ്ട് വ്യക്തികൾ അവരെ അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് അറിഞ്ഞില്ലേ, അതിൽ ഒരു വ്യക്തി താടിയൊക്കെ വളർത്തി, അള്ളാൻ റസൂൽ കൽപ്പിച്ചതുപോലെ തന്നെ വസ്ത്രങ്ങളും താടിയും മീശയും എല്ലാം. മറ്റൊരു വ്യക്തി താടിയൊക്കെ വടിച്ച് മീശയും വലിച്ച് വേണ്ട പോലെ അവന്റെ ഒഴുക്കിനൊഴുക്കൊണ്ട് പോകുന്ന വ്യക്തിയും. ഈ രണ്ട് വ്യക്തികൾ ഇപ്പൊ യഹൂദികളാണ് ഇവർ ചെല്ലുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നസ്രാണികളാണ്, അല്ലെങ്കിൽ തനിച്ച നീശ്വരവാദികളാണ്. ഈ രണ്ട് വ്യക്തികൾ ഒരു സമൂഹത്തിലേക്ക് ചെന്ന് കടന്നു ചെന്നാൽ